അധ്യായം 30, പേജ് 195. പന്തങ്ങൾ. ജെ സി ബികൾ, ടിപ്പറുകൾ, ലോറികൾ, മനുഷ്യപ്പുഴുക്കൾ എല്ലാം ഒന്നിച്ചിറങ്ങട്ടെ. ഇത് സൈന്യം തന്നെ. കേട്ടിട്ടില്ലേ, ചരിത്രത്തിലുടനീളം മണ്ണിനോട് മല്ലടിച്ച്, മണ്ണിനോട് പടവെട്ടി, മണ്ണിനോട് പൊരുതി, മണ്ണിനെ കീഴടക്കി, മണ്ണിനെ ജയിച്ച്, മണ്ണിനെ മെരുക്കി എന്നിങ്ങനെ എത്രയെങ്കിലും. കുന്നുകളോടായിരുന്നു ആദ്യത്തെ യുദ്ധം. കുമാരൻ കാശുകൊടുത്തു വാങ്ങിയ കുമാരൻ്റെ കുന്നുകളോട് കുമാരൻ യുദ്ധം ചെയ്യുന്നു. ആരും ഒരഭിപ്രായവും പറഞ്ഞില്ല. കുമാരൻ്റെ കുന്ന്, കുമാരൻ്റെ വട്ടാളം, കുമാരൻ്റെ കാശ്. മാലോകരെന്തിനഭിപ്രായം പറയണം? എന്നാൽ നിഴലുകളോടുള്ള യുദ്ധം പോലെ നിസ്സാരമോ അന്തസാര ശൂന്യമോ ദുർഗ്രഹമോ ആയിരുന്നില്ല അത്. തീപാറുന്ന പാറുകളാണ് സത്യം. മലമറയ്ക്കലൊന്നും ഇക്കാലത്തൊരു പണിയല്ല. ജെ സി ബികൾ ആ യുദ്ധം എളുപ്പമാക്കി തീർത്തു. കുമാരൻ ജയിച്ചു, മല തോറ്റു. കോരിയെടുത്ത് കൊട്ടയിലാക്കടോ, കുമാരൻ കൽപ്പിച്ചു. പട്ടാളമനുസരിച്ചു. അനന്തരം ജൈത്രയാത്ര. യുദ്ധാനന്തരമുള്ള ഏത് ജൈത്രയാത്രയും ഒരു വിലാപയാത്രയെ ഉള്ളടക്കിയിരിക്കും. കുന്നിന് ഒരാത്മാവുണ്ടായിരുന്നു. ആത്മാവിൻ്റെ വസ്ത്രമായിരുന്നു മണ്ണ്. വിലപിക്കാൻ കുന്നിന് അപ്പനോ അമ്മയോ ഇല്ല. കുന്ന് സ്വയംഭൂ ആയിരുന്നു. ടിപ്പർ ലോറികളുടെ നീണ്ട നിര, പാലം കടന്ന് കത്തിക്കരിഞ്ഞ നക്ഷത്രക്കണ്ടലുകളുടെ അസ്ഥികൂടങ്ങൾക്ക് നേരെ നീങ്ങിത്തുടങ്ങിയപ്പോൾ കാറ്റാവാം, കാടാവാം, വെള്ളമാവാം പതുക്കി മുരണ്ടു. മറഞ്ഞിരിക്കുന്ന ജന്തുവിൻ്റെ മുരളൽ പോലെ മുന്നോട്ട് നീങ്ങുന്തോറും മുരൾച്ച കനത്തു. ഉടൻ ചാടി വീഴും എന്ന പോലെ. യന്ത്രങ്ങളാണെങ്കിലും ടിപ്പർ ലോറികളും മനുഷ്യരോടൊപ്പം അമ്പരന്ന് ഒന്ന് പിന്നാക്കം വാങ്ങി നിന്നു. തല പുറത്തേക്കിട്ട് നോക്കിയവർ കണ്ടു. 10-25 പേർ വരുന്ന ഒരു സംഘം വഴിതടഞ്ഞു നിൽക്കുന്നു. ഇരുട്ടിൽ മൃഗങ്ങളുടെ എന്നോണം അവരുടെ കണ്ണുകൾ ജ്വലിക്കുന്നു. പ്രകോപിതനായ ജന്തുവിൻ്റെ ഉടലിൽ നിന്നെന്നോണം അവരിൽ നിന്നൊരു ഗന്ധം പുറപ്പെടുന്നു. കഴുത്തറക്കപ്പെട്ട മൃഗത്തിൻ്റെ കുരലിൽ നിന്ന് തിളച്ചൊഴുകുന്ന ഉപ്പുചുവയുള്ള ചോരയിൽ നിന്നെന്നോണം അവരിൽ നിന്ന് ഒരു ചൂട് പ്രസരിക്കുന്നു. അവർ കൈവിടർത്തി നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിൽക്കുന്നു. വെള്ളത്തിൽ നിന്ന് കയറി വന്നതിനാലാവാം അവർ ഘോരമായ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു. വഴിന്ന് മാറിടോ. ഏറ്റവും മുന്നിലെ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ അല്പം ഭയത്തോടെയെങ്കിലും ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് അവർ കേട്ടതായി ഭാവിക്കുകയോ നിന്നിടത്ത് നിന്ന് നീങ്ങുകയോ ചെയ്തില്ല. തൻ്റെ ശബ്ദത്തേക്കാൾ അജ്ഞാത ശക്തി യന്ത്രത്തിൻ്റെ ശബ്ദത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ സാധാരണക്കാരൻ ഉറക്കെ ഹോണടിച്ച് അവനെ പേടിപ്പിക്കാൻ തുടങ്ങി. പിന്നിലെ വണ്ടികളിലുള്ളവരും അതുപോലെ തന്നെ ചെയ്തു. നിർത്താതെ തുടരെ തുടരെ ചെവി തുളയ്ക്കും വിധം. മുന്നിൽ നിൽക്കുന്നത് ശിലാരൂപികളാണോ? കഠിനമായ ഈ ശബ്ദങ്ങൾ അവരുടെ മുടിയിഴകളെ പോലും വിറപ്പിച്ചില്ല. പിടിച്ചു മാറ്റടോ, ആരോ വിളിച്ചു പറഞ്ഞു. അമ്പരപ്പ് കുടഞ്ഞു കളഞ്ഞിട്ട് കുമാരൻ്റെ പട്ടാളം ചാടിയിറങ്ങി. അവരിൽ അധികം പേരും ആദിയിലെ ചെറുപ്പക്കാർ തന്നെയായിരുന്നു. പലരുടെയും അച്ഛനമ്മമാർ വഴിതടയുന്നവരുടെ സംഘത്തിലുണ്ട്. ചെറുപ്പക്കാരുടെ നേതാവ് പ്രകാശനായിരുന്നു. നിങ്ങൾക്കെന്താ വേണ്ടേ? പ്രകാശൻ തികഞ്ഞ ധിക്കാരത്തോടെ ചോദിച്ചു. നിങ്ങൾക്കറിയില്ല അല്ലേ? പൊന്മണി ക്ഷുഭിതനായി. ദിനകരൻ പറഞ്ഞു. മണ്ണടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പ്രകാശ, തിരിച്ചുപോ. അതിന് നിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ മണ്ണടിക്കണേ, പ്രകാശൻ പരിഹസിച്ചു. എന്റെ നെഞ്ചത്ത് തന്നെ അടിക്കേണ്ടി വരും, ദിനകരൻ നീണ്ടു നിവർന്നു നിന്നു. ദിനകരനോട് പ്രകാശൻ അങ്ങനെ പറഞ്ഞത് വഴി തടയുന്നവരെയൊക്കെ പ്രകോപിപ്പിച്ചു. അവൻ്റെ മാത്രമല്ലടാ, ഞങ്ങളുടെയൊക്കെ നെഞ്ചത്തിക്കിട്, മണ്ണിട്ട് മൂടാറ ഞങ്ങളെ കുരുത്തം കേട്ടവനെ. ശൈലജിയുടെ അച്ഛൻ വേലായുധന് ഇത്ര ക്ഷുഭിതനായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. അതോടെ വഴി തടയുന്നവരാകി ഇളകി. പ്രകാശൻ ഒന്ന് പരുങ്ങി. അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന ചെറുപ്പക്കാർ പതുക്കെ പിൻവലിഞ്ഞു. അവർ ലോറികളുടെ മറയിലേക്ക് നീങ്ങി നിന്നു. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ പ്രകാശം ഒരുക്കമായിരുന്നില്ല. വണ്ടിയെടുക്കടോ, ടിപ്പർ ലോറിയുടെ ഡ്രൈവറോട് അവൻ കൽപ്പിച്ചു. എങ്ങടെ എടുക്കാനാണ്ടാന്നായേ? പിടിച്ചു നിർത്തുന്നവരെയൊക്കെ കുടഞ്ഞു തെറിപ്പിച്ചുകൊണ്ട് പൊന്മണി പ്രകാശിൻ്റെ നേർക്ക് കുതിച്ചു. രണ്ടാളും തമ്മിൽ ഒന്നും തള്ളുമായി. മാർക്കോസും ദിനകരനും കൂടി രണ്ടാളെയും പിടിച്ചു മാറ്റി. ദിനകരൻ പറഞ്ഞു. കയ്യാങ്കളിക്ക് വന്നതല്ല ഞങ്ങൾ. പ്രകാശ, കണ്ടല് കത്തിച്ച എന്താ ഉണ്ടാവാന്ന് അറിയാത്തവനല്ല നീയ്. വെള്ളവും ചതുപ്പും മണ്ണിട്ട് നികത്തിയ നമ്മളാകെ നശിക്കുന്ന അറിയാത്തവനുമല്ല. പെറ്റമ്മേനെ ഒറ്റിക്കൊടുക്കണ പോലെ ദേശത്തെ ഒറ്റിക്കൊടുക്കാൻ മുലകുടി മാറാത്ത കുറെ പിള്ളേരെയും നീ കൂടെ കൂട്ടി. അത് നിന്റെ മിടുക്ക്. പക്ഷേ ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ വണ്ടികൾ ഇനി ഒരിഞ്ച് മുന്നോട്ട് നീങ്ങില്ല, മനസ്സിലാക്കിക്കോ. ലോറിയുടെ മറയിൽ നിന്ന് എത്തി നോക്കിയ ചെറുപ്പക്കാരോട് മാർക്കോസ് വിളിച്ചു പറഞ്ഞു. ഇരിക്കട കൊമ്പാണല്ലോ മക്കളെ നിങ്ങൾ കൊത്തണത്. ചെറുപ്പക്കാർ അതേപടി തല പിൻവലിച്ചു. സ്വന്തം അരിശം മുഴുവൻ പ്രകാശൻ അവരോട് തീർത്തു. നന്ദിയില്ലാത്ത നായ്ക്കള്. കുമാരേട്ടൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് ഒരത്യാവശ്യം വന്നപ്പോൾ വാലും അകിട്ടിൽ തിരികെ ഓടി ഒളിക്കുന്നു. അതെങ്ങനെയാ പ്രകാശേട്ടാ, മുന്നിൽ തന്നെ നിൽക്കല്ലേ എൻ്റെ തന്ത. തന്തേനക്കേറി തല്ലാൻ പറ്റുമോ? ശങ്കരേട്ടൻ്റെ മകൻ ഉണ്ണി ചോദിച്ചു. തല്ലണടാ, കുമാരേട്ടന് വേണ്ടി തന്തേനെയും തള്ളേനെയും തല്ലേണ്ടി വന്നാൽ അതും ചെയ്യണം. അത്രയ്ക്ക് വലിയ ഉപകാരം ആ മനുഷ്യൻ ദേശത്തിനും ദേശക്കാർക്കും വേണ്ടി ചെയ്യണേ. ആ ചെറുപ്പക്കാരിൽ പലരും കുമാരൻ്റെ ചിലവിൽ നഗരത്തിൽ പോയി ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. ചിലർ വയറിങ്ങും ചിലർ പ്ലംബിങ്ങും പഠിക്കുന്നുണ്ട്. സത്യം പറയാമല്ലോ, വലിയ വലിയ ആളുകളോട് പോലും രണ്ടോ മൂന്നോ വാക്കുമാത്രം സംസാരിക്കുന്ന കുമാരേട്ടൻ സ്വന്തം പ്രദേശത്തെ മക്കളോട് ധാരാളം വാക്കുകൾ പറഞ്ഞു. സൗമ്യമായി പെരുമാറി, ചായയും ബിസ്ക്കറ്റുകളും കൊടുത്ത് സൽക്കരിച്ചു. കുമാരൻ പറഞ്ഞു, എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ, എല്ലാവർക്കും ഞാൻ തൊഴിൽ കൊടുക്കും. നശിച്ച മീൻപിടുത്തവും കക്കവാറിലുമല്ല, മാന്യമായ വേറെ തൊഴിലുകൾ. എല്ലാം നശിച്ചു കഴിഞ്ഞു. നഷ്ടമല്ലാതെ അതിൽ നിന്നൊരു ലാഭം കിട്ടുന്ന കണക്ക് കൂടാൻ പറ്റില്ല. അതിന്മേൽ കടിച്ചു തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിലും എല്ലാവരും കൃഷി ചെയ്തോളണം എന്നൊന്നുമില്ല. ലോകത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ കൃഷി നടന്നാൽ മതി, അരി മാർക്കറ്റിൽ വരും. കൃഷിയെന്നുള്ള അന്ധവിശ്വാസം ആദ്യം നിങ്ങൾ മാറ്റണം. എന്തെങ്കിലുമൊക്കെ തൊഴിൽ പഠിച്ച് കാശുണ്ടാക്കണം. കയ്യിൽ കാശുണ്ടായാൽ കിട്ടാത്ത ഒരു വസ്തു ഇല്ല ഈ ഭൂമിയിൽ. ഡ്രൈവിംഗ് പഠിക്കുക. എന്തൊരാത്മവിശ്വാസമാണ് കുമാരേട്ടൻ്റെ മുന്നിലിരിക്കുമ്പോൾ കിട്ടുന്നത്. പ്രകാശനാണെങ്കിലോ തല ചുറ്റിക്കുന്ന ഒരു കണക്കാണ് അവരുടെ മുമ്പിൽ നിരത്തിയത്. കുമാരേട്ടൻ ദേശത്ത് മുടക്കാൻ പോകുന്നത് 10,000 കോടി രൂപയാണ്. 50,000 പേർക്കാണ് തൊഴിൽ കിട്ടാൻ പോകുന്നത്. 50,000 പേർക്ക് ഏറ്റവും ആദ്യം തൊഴിൽ കിട്ടുക ആദിയിലെ ചെറുപ്പക്കാർക്കാണ്. അവരങ്ങനെ വീം പഠിക്കുമ്പോൾ പൊന്മണി ഒരു പൊട്ടിക്കൽ പൊട്ടിക്കും. കിട്ടും കിട്ടും. മുതലാളിമാരുടെ പൂന്തോട്ടത്തിൽ പുല്ലുവറി. നമ്മുടെ ശങ്കരേട്ടനും മുത്തുവേട്ടനും കുട്ടപ്പേട്ടനുമൊക്കെ കുത്തിരുന്ന് പുല്ല് പറിക്കണത് ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. നല്ല തണ്ടും തടിയുള്ളവർക്ക് കിട്ടുക പഠിക്കാവലാവും. വെറുതെ നിന്നാൽ മതി. മുതലാളിമാരുടെ കാറ് വരുമ്പോൾ പടി തുറന്നു കൊടുക്കുക, സല്യൂട്ട് അടിക്കുക. കക്ക വാരാൻ പോണ പെണ്ണുങ്ങൾക്ക് നല്ല നല്ല മുതലാളിമാരുടെ അടുക്കളപ്പണി എന്തായാലും കിട്ടും. ശൈലജേരെ പോലെയുള്ള സുന്ദരികൾക്ക് എന്തു പണിയാ കിട്ടാൻ പോണെന്ന് ഞാനിപ്പോൾ പറയണില്ല. മീൻ പിടിച്ച് നടന്നിരുന്ന ചെറുവക ചെക്കന്മാർക്ക് കാറ് കഴുകലും പട്ടിനെ കുളിപ്പിക്കലും ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കും കിട്ടുക. ചെറുവക പണികൾ, മുതലാളിമാരുടെ ചെരുപ്പ് തുടക്കലോ അങ്ങനെ എന്തെങ്കിലും. നമ്മുടെ സിദ്ധുവിൻ്റെയും ബാജീവിനും പോലുള്ള ചെക്കന്മാർക്ക് മുതലാളിമാരുടെ ബെഡ്റൂമിൽ വരെ പണിയുണ്ടാവും. പ്രകാശന് പിന്നെ എന്നും കനത്ത ശമ്പളമുള്ള പണിയുണ്ടാവുമല്ലോ. അമ്പുവിന് അമ്പലം വിഴുങ്ങലായോണ്ട് അവന് വേറെ പണിക്ക് പോകേണ്ടി വരില്ല. പോയി ചെരുപ്പ് നക്കടാ പീക്കിരികളെ. ദേശത്തിന് ഗുണം പിടിക്കാൻ സമ്മതിക്കില്ല പൊന്മണിയെപ്പോലെയുള്ളവർ. അവരെ അവഗണിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ വഴി തടയാൻ സ്വന്തം തന്തമാർ തന്നെ ഒരുങ്ങി പുറപ്പെട്ടു വന്നാൽ എന്തു ചെയ്യും? കറുത്ത മുഖമായി മാറി നിൽക്കുന്ന പ്രകാശിൻ്റെ അടുത്തെത്തി ചെറുപ്പക്കാർ ചോദിച്ചു, ഞങ്ങളെന്താ ചെയ്യണ്ടേ? പ്രകാശേട്ടൻ പറ, നിങ്ങളൊന്നും ചെയ്യണ്ട, ചെയ്യേണ്ടതൊക്കെ വേണ്ടപ്പെട്ടവർ ചെയ്തോളും. അരമണിക്കൂറിനുള്ളിൽ പോലീസ് വണ്ടികൾ ഇരച്ചെത്തി. വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ പോലീസുകാരുടെ ബൂട്ടിൻ്റെ ചവിട്ടേറ്റ് ആ ദുർബലദേശം വല്ലാതെ കുരുങ്ങി. തെല്ലപ്പുറത്ത് മാറിയിരുന്ന് പഴന്തുണി കൊണ്ട് പന്തം ചുറ്റുകയായിരുന്നു ശൈലജ. ഉറക്കമടിച്ച് കാവലിരിക്കാനാണ് തീരുമാനം. ഒരു നുള്ളു മണ്ണ് ഇനി ഈ നീർത്തടങ്ങളിൽ വീഴാൻ സമ്മതിക്കില്ല. മുളങ്കമ്പുകൾക്ക് മീതെ പഴന്തുണികൾ ചുറ്റി പന്തം കെട്ടുന്നതിന് സിദ്ധുവും ബാജിയും മറ്റു കുട്ടികളും അവളെ സഹായിച്ചു. പെരിച്ചായുടെ പോലെയുണ്ട്. മരോട്ടി എണ്ണ കുടിച്ചുയർത്ത പന്തങ്ങളെ നോക്കി ബാജി പറഞ്ഞു. പോലീസ് ലാത്തിചാർജിൽ വഴി തടയുന്നവർ ചിതറിയൊടിയില്ല. തല പൊട്ടിയൊലിക്കുന്ന ചോരയിൽ കുതിർന്ന അലർച്ചകൾ ശൈലജ കേട്ടു. കൊല്ലടാ, ഞങ്ങളെ കൊന്നു കുഴിച്ചു മൂട്. ഞങ്ങൾക്ക് വേണ്ടടാ നിങ്ങളുടെ കൊട്ടാരം. ഞങ്ങളുടെ മണ്ണും വെള്ളവും മതിടാ. പന്തങ്ങളും മണ്ണെണ്ണപ്പാട്ടയും എടുത്തുകൊണ്ട് ശൈലജയും കുട്ടികളും അങ്ങോട്ടോടി. പോലീസുകാർ നിലത്ത് വീണു. കിടക്കുന്നവരെ ക്രൂരമായി വർദ്ധിക്കുന്ന കാഴ്ച കണ്ട് കുട്ടികൾ ഉറക്കെ കരഞ്ഞു. എടാ പട്ടികളെ, നിർത്തട. ശൈലജ അലറി. അവൾക്കിടയിലേക്ക് ഓടിച്ചെന്നു. ആർക്കെങ്കിലും തടുക്കാവുന്നതിന് മുൻപ് അവൾ മണ്ണെണ്ണപ്പാട്ട സ്വന്തം തലയിലേക്ക് കമഴ്ത്തി. തീപ്പെട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇനി ഒരെണ്ണത്തിനെ തൊട്ടാൽ കത്തിക്കും ഞാൻ.